മണൽത്തരികളും മഴത്തുള്ളികളും നിത്യതയുടെ ദിനങ്ങളും എണ്ണാൻ ആർക്കു കഴിയും? ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിന്റെ ആഴവും നിർണയിക്കാൻ ആർക്കു സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനു മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. ജ്ഞാനത്തിന്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവരുടെ സൂക്ഷ്മമാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായി ഒരുവനേയുള്ളൂ ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തന്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് ജ്ഞാനത്തെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ ജ്ഞാനം എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് ജ്ഞാനത്തെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു. മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു, സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണ ദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ ജ്ഞാനവും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോട് അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണ്ണതയാണ്. ജ്ഞാനം തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവരുടെ ഭവനാഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവരുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. ജ്ഞാനത്തെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ് വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാന സൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ. കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവും ആകുന്നു. അവിടുന്ന് വിശ്വസ്തയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അതരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന് മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷിക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഇരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ജോളിയിൽ കർത്താവിനെ സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ പ്രത്യാചരിക്കുക. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവീൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവീൻ. പ്രതിഫലം ലഭിക്കാതിരിക്കയില്ല. കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തനാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷിക്കെത്തുകയും ചെയ്യുന്നു. തീരത്തം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന ഭാവികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്കു കേൾക്കുവീൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറയിളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവനെ ദുഃഖമുണ്ടാക്കരുത്. അവനെ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അതുപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട. ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്താ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസ ബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ജവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മയെന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയുമരുത്. കഷ്ടതയനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ അരുത്. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകുകയും അരുത്. എന്തെന്നാൽ മനനൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടെ മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലിനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനുമായിരിക്കുക. അപ്പോൾ അതിൽ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ഞാനെന്ന എന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. ജ്ഞാനമത് രാവിലെ അന്വേഷിക്കുന്ന ആനന്ദം കൊണ്ട് നിറയും. അവളെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം. അവളെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവളെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. അവളുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവളെ വിശ്വസിക്കുന്നവൻ അവളെ ലഭിക്കും. അവന്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ട മാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നതുവരെ അവൾ തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം ഞാനും നേർ വഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവനെ തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിനെ വിടുകയും ചെയ്യും. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അപമാനം വരുത്തി വയ്ക്കരുത്. എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട്. മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട്. നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത്. നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയും അരുത്. ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത്. ജ്ഞാനം നീ മറച്ചു വയ്ക്കരുത്. ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാകുന്നു. സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്. സ്വന്തം അജ്ഞതയെ കുറിച്ച് ബോധവാനായിരിക്കണം. തെറ്റു സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. ഒഴുക്കിനെതിരെ നീന്തരുത്. വിട്ടിക്ക് കീഴ്പ്പെടരുത്. അധികാരികളോട് പക്ഷപാതം കാണിക്കരുത്. മരിക്കേണ്ടി വന്നാലും സത്യം വിടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. വിവേകം വിട്ട് സംസാരിക്കരുത്. പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല. ഭവനത്തിൽ സിംഹത്തെ പോലെയാകരുത്. ഭൃത്യന്മാരുടെ കുറ്റം നോക്കി നടക്കരുത്. വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കുകയോ അരുത്. സമ്പത്തിൽ ആശ്രയിക്കരുത്. എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്തു ജീവിക്കരുത്. ആരുണ്ടെന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും. തീർച്ച പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത്. കർത്തൃകോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപിയുടെ മേൽ പതിക്കും. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. അവിടുത്തെ ക്രോധാവിചാരിതമായുണരുകയും ആശിച്ച് നീ നശിക്കുകയും ചെയ്യും. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്. ആപത്തിൽ അത് ഉപകരിക്കുകയില്ല. ഏതു കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. കപട ഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ്. നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക. നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാവരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വായ് തുറക്കരുത്. മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു. വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവ് തന്നെ. ഏഷണിക്കാരൻ എന്ന പേര് കേൾപ്പിക്കരുത്. നാവുകൊണ്ട് കെണിവയ്ക്കുകയും അരുത്. കള്ളനെ അവമതിയും കപടഭാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും. കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത്. സ്നേഹിതനാകുന്നതിന് പകരം ശത്രുവായി തീരരുത്. ദുഷ്കീർത്തി അപമാനവും നിന്നെ ഉളവാക്കുന്നു. കപടഭാഷയ്ക്കും ഇതുതന്നെ പ്രതിഫലം. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായി തീരും. ദുഷിച്ച ഹൃദയം അവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായി തീരും. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു. മധുര ഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിലും നിന്ന് സൗഹൃദം സ്വീകരിച്ചുകൊള്ളുക. എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞ് സ്നേഹിതനെ സ്വീകരിക്കാവൂ. വേഗം അവനെ വിശ്വസിക്കേമരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്. കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം. കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശക്കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടിനിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായും ഒന്നുമില്ല. അവന്റെ മഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. മകനെ, ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക. വാർദ്ധക്യത്തിനും നീ ജ്ഞാനം സമ്പാദിച്ചു കൊണ്ടിരിക്കും. ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ ജ്ഞാനത്തിന്റെ വയൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവന് അവൾ കർക്കശയാണ്. ബുദ്ധിഹീനനെ അവളോടുകൂടെ വസിക്കുക അസാധ്യം. അവൾ അവന് ദുർവഹമായ കല്ലുപോലെയാണ്. അവൻ അവളെ വേഗം ഉപേക്ഷിക്കും. ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യയാണ്. മകനെ, എന്റെ തീരുമാനം സ്വീകരിക്കുക. എന്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ. നിന്റെ കഴുത്ത് ജ്ഞാനത്തിന്റെ ചങ്ങല അണിയട്ടെ. അവളുടെ മുഖത്തിന് ചുമല താഴ്ത്തുക. ജ്ഞാനത്തിന്റെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത്. പൂർണ്ണ ഹൃദയത്തോടെ അവളെ സമീപിക്കുക. അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തി ഉപയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക. അവൾ നിനക്ക് വെളിപ്പെടും. കണ്ടെത്തി കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും. ജ്ഞാനം നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവരുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. അവരുടെ മുഖം സ്വർണ്ണാഭരണവും കടിഞ്ഞാൽ നീല ചരടുമാകും. മഹത്വത്തിന്റെ നിലയങ്കി പോലെ നീ അവളെ ധരിക്കും. തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും. മകനെ മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം. ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും. ഏകാഗ്രചിത്തൻ വിവേകിയാകും. മുതിർന്നവരുടെ ഇടയിൽ പക്വമതിയോട് ചേർന്ന് നിൽക്കുക. ദിവ്യ ഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക. ജ്ഞാന സൂക്തമൊന്നും വിട്ടുകളയരുത്. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. കർത്താവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക. അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. നിന്റെ ജ്ഞാന തൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും. തിന്മ പ്രവർത്തിക്കരുത്, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ദുഷ്ടതയിൽ നിന്ന് അകലുക, അത് നിന്നിൽ നിന്ന് അകന്നുപോകും. മകനെ, അനീതിയുടെ ഉഴവ് ചാലുകളിൽ വിതയ്ക്കരുത്. ഏഴിരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിന്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നീ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്. ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും അരുത്. പാപം ആവർത്തിക്കരുത്. ആദ്യത്തേതുപോ നശിക്കപ്പെടാതിരിക്കില്ല. എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കുമെന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത്. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്. സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്. കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്. പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. അധ്വാനമോ വയലിലോ വേലയോ വെറുക്കരുത്. അത്യുന്നതൻ നിശ്ചയിച്ചതാണത്. പാപിയുടെ ഗണത്തിൽ ചേരരുത്. ശിഷ്യ വിദൂരത്തല്ലെന്നോർക്കുക. അത്യന്തം വിനീതനാവുക. എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിന് വേണ്ടിയോ സഹോദരനെ ഓഫീർ പൊന്നിന് വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തേക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക. അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈയെടുത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക. പ്രയോജനകരമെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക. ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രന്മാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക. അതിലാളന വരുത്. നൊന്തുപറ്റ അമ്മയെ മറക്കരുത്. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക. അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. സർവശക്തിയോടും കൂടെ സൃഷ്ടാവിനെ സ്നേഹിക്കുക. അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവനെ നൽകുകയും ചെയ്യുക. ദൈവമേ സ്തുതിയങ്ങേക്ക് യോഗ്യമാണു ബാറിക്കുമോർ.
പിതാവിനും പുത്രനും ശുദ്ധ ഉള്ള റൂഹായിക്കും സ്തുതി. തന്റെ ശ്രുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്ദ്യരായ വൈദിക ശ്രേഷ്ഠയെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പുതൊരു ബുധനാഴ്ചയോടെ ദൈവസന്നിധിയിലായിരിക്കാനും ശബ്ദം കാൾപ്പാനും നമുക്ക് ദൈവം അവസരവും ആയുസ്സും ആരോഗ്യവും തന്ന് മറ്റു തൃപാദങ്ങൾ നമ്മളെ കൊണ്ടുവരുത്തിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഈ ദൈവികമായ അനുഗ്രഹീതമായ നിമിഷം വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഭക്തിയോടും ആരാധനാപൂർവമായി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ സ്തുതിയുടെ സ്തോത്രം ദൈവം തമ്പുരാൻ അംഗീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയും അനുനിമിഷം നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തെ ഹൃദ്യമായി ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ അധരങ്ങളെയും നമ്മുടെ ഹൃദയങ്ങളെയും ഒക്കെ ശുദ്ധീകരിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിട്ട എല്ലാ പിതാക്കന്മാരെയും വളരെ വിനയത്തോടുകൂടി ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അനിവാർന്ന ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ വൈദികരെയും വളരെ സ്നേഹ ആദരവോടുകൂടി ധന്യവാർന്ന ഈ ഒരു ശുശ്രൂഷയിലേക്ക് സ്വാഗതം. സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. 84-ാമത്തെ ഗീതം, ആ മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. വളരെ സുപരിചിതമായ ഈ ഗീതം ഒരുപക്ഷെ നമ്മൾ ഭവനത്തിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ജോലി സ്ഥലത്തായിരിക്കാം, എവിടെയായിരുന്നാലും ദൈവത്തിന്റെ ശരീരമാകുന്ന മന്ദിരത്തിൽ നമ്മെ തന്നെ ആക്കിക്കൊണ്ട് എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, എന്റെ യാചന ദൈവം ശ്രദ്ധിക്കുന്നു, ഞാൻ ആരാധിക്കുന്ന ഗീതം തമ്പുരാൻ ഇമ്പപ്പെടുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന്റെ ആലയമാക്കിക്കൊണ്ട് ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
അമനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം പവ പ്രാകാരങ്ങളിൽ. അമനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം പവ പ്രാകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു, അല്ലേലുയ പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയുന്നു, അല്ലേലുയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം യാഹേ നിന്റെ ആലയം, നീവൽ പാക്ഷിക്കും തിരുഗുരുകീരിനും. ഒരു സങ്കേതം യാഹേ നിന്റെ ആലയം, നീവൽ പാക്ഷിക്കും തിരുഗുരുകീരിനോ. മകളെയോർത്തു പാടി സ്തുതിച്ചിടുന്നോ, രാവിലെ നിൻ നന്മകളെയോർത്തു പാടി സ്തുതിച്ചിടുന്നോ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, നന്മകൾക്കെന്നും വിജയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, നന്മകൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നടത്തിയ ഞങ്ങൾ പാർപ്പിടും നിത്യം നിന്റെ ആലയെ ഞങ്ങൾ തത്പരാമെന്നും നിന്റെ ശക്തിയ കണ്ടോ നീരും കാഴുമാരമല്ല മാറ്റും മാനുഗ്രഹമാ കണ്ടോ നീരും കാഴുമാരമല്ല മാറ്റും അനുഗ്രഹമാ ദൈവം നല്ലവൻ എല്ലാവർക്കും നല്ലവൻ തന്മക്കളും പ്രാണിജയ ദൈവം നല്ലവൻ എല്ലാവർക്കും നല്ലവൻ തന്മക്കളും പ്രാണിജയ നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്
പിതാവിനും പുത്രനും വിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു,
ഓണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചുതുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പിത്രങ്ങപ്പെട്ടവനെ ഞങ്ങളുടെ അർപ്പാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ർപ്പാവേ നമസ്കാരവും ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പ്രസസ്തനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, ഇവിടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളെക്കാരോട് വിഷമിച്ചതുപോലെ ഞങ്ങളെ പാപമുണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, നമ്മുടെ നാല് രാജ്യ ശക്തി മാത്രവും സ്നേഹം നിനക്കുള്ളതാണെന്ന് വാമി സഭ പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഭാഗ്യം ഓർ മീതിയുള്ളവരാരും താഴെയുള്ളവരാരും ശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വമുള്ള നാമവും പാപം ഒഴികെ ഞങ്ങളെ പോലെ ആയിത്തീർന്ന ദൈവമായുള്ളവേ, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു, എന്റെ മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളെപ്പോലെ മുലപ്പാൽ കുടിച്ചവനായി എല്ലാവരെക്കാളും പരിശുദ്ധനായിരിക്കുന്നവനെ നിന്റെ കരുണയാകുന്ന വാതിൽ ഞാൻ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ ശ്രീഭണ്ഡാരത്തെ എനിക്ക് തുറന്നു തരയണമേ. തന്റെ കൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനായുള്ളവേ, ജീവനുണ്ടാക്കുന്നതായ സ്തോത്രമേനിൽ മുളപ്പിക്കണമേ. ശമുവേലിനെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ, എന്നോടുള്ള നിന്റെ കൃപയെ ഞാൻ അറിയാൻ നിന്റെ കൃക്കരുണയാൽ എനിക്ക് സംഗതിയാക്കണമേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് കൊലയിൽ നിന്ന് നിസ്സഹാക്കിനെ വീണ്ടും കൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്ന് തന്നെ സംരക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയെയും ഉഭയസമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിപ്പാൻ എനിക്ക് കൃപ നൽകണമേ. എന്റെ ജീവന്റെ ശരണവും എന്റെ ആത്മാവിന്റെ രക്ഷകർത്താവും എന്റെ കാലുകളുടെ പ്രകാശവും മൂടുവഴിയുടെ വിളക്കുമായുള്ളവേ, നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപിയ എന്നോട് കരുണയുണ്ടാവണമേ. എന്റെ കർത്താവ് എന്റെ ദിവസങ്ങളിൽ വ്യർത്ഥങ്ങളാകാതെ ഇരിക്കേണ്ടതിന് നിന്റെ നീതിയാൽ ഞാൻ ശാസിക്കപ്പെടരുതേ. നിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ എന്റെ രഹസ്യക്കറകൾ എന്നിൽ കാണുവാറാകരുതേ. എന്റെ കർത്താവെ, നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിന് മുമ്പാകെ എനിക്ക് ലജ്ജയുണ്ടാകരുതേ. ദയവുള്ള ഉടയവനെ, ഞാൻ കുറ്റം ചെയ്തു പോയ ദാസനാകുന്നു, എന്റെ കുറ്റങ്ങളിൽ നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുതേ. നിന്റെ തിരുമുമ്പാകെ ലജ്ജയോടുകൂടി ഞാൻ നിൽക്കുകയും വരുതേ. ഞാനായിരിക്കുന്ന പ്രകാരം നീ എന്നെ കണക്കിടരുതേ. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും എന്നിൽ നിവർത്തിക്കണമേ. ദരിദ്രനായ എന്നെ നിന്റെ കൃപ ദർശിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവനാ ഞാൻ വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിൻ തൊഴുത്തിൽ എന്നെ വണ്ണണമേ. എന്റെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ അറകളിൽ കാണപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ എന്റെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവ് ബലഹീനനായ എന്നെ ഇടത് ഭാഗത്ത് നിർത്തരുതേ. എന്നാലോ നിന്റെ കരുണ എന്റെ മുഖത്തിൽ ശോഭിച്ചുകൊണ്ട് നിന്റെ വലതുഭാഗത്ത് തന്നെ നിർത്തണമേ. ഈ പാപി ആരാകുന്നുവെന്നും ഇവന്റെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളൂവെന്നും നിന്റെ കൃപ എനിക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. കർത്താവായ നീ ന്യായവിധിയിൽ എന്റെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിന് അർത്ഥപ്പെടരുതേ. ബഹുലങ്ങളും ദിവ്യങ്ങളുമായ നിന്റെ അനുഗ്രഹങ്ങളെ എന്റെ പാപക്കറകൾ ജയിക്കുമാറാകരുതേ. എന്റെ ആയുസ്സിന്റെ സംവത്സരങ്ങളെ ഞാൻ വ്യർത്ഥമായി കഴിച്ചു കൂട്ടരുതേ. ഞാൻ നിന്നെ പിന്തുടരാതെ വ്യർത്ഥനായി ഭവിക്കരുതേ. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപയാലനെ കൈക്കൊള്ളണമേ. കാണാതെ പോയ ഞാൻ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടണമേ. നിന്റെ കരുണയാൽ എന്റെ കടച്ചീട്ടുകളെ കീറിച്ചിക്കളയണമേ. കർത്താവ് എന്റെ മേൽ കരുണ ചെയ്യണമേ. എന്തെന്നാൽ നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു. കാണാതെ പോയ ആടുന്ന പോലെ ഞാൻ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നീ എന്നെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിൽ കൂലിക്ക് യോഗ്യന്മാരായ അനുതാപികളോടും 11 നേരത്തെ വേലക്കാരോടും കൂടെ നിന്റെ തിരുമുഭാഗം ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. ആ പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവേ, എന്ന് വന്നേക്ക് ഞാൻ നിനക്ക് പുതിയ സ്തോത്രം ചെയ്യുമാറാകണമേ. പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടെ ദൈവത്തെ സ്തുതിപ്പാനും വാഴ്ത്താനും ആരാധിപ്പാനും നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവം ഭാഗം പങ്കുവെക്കുവാനും ദൈവം തന്ന ആരോഗ്യത്തിനും ആയുസ്സിനുമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് പരിപൂർണമായ ദൈവ സാന്നിധ്യം തിരിച്ചറിവാൻ തക്കവണ്ണം ഞങ്ങളുടെ ബാഹ്യ നയനങ്ങളെ അടച്ച് ആന്തരീകരണങ്ങളെ തുറന്ന് അങ്ങയുടെ മുഖം ദർശിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അനുഗൃഹീതമായ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പങ്കുകയറാം. 112 സങ്കീർത്തനം അതിന്റെ 1 വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. തീർച്ചയായും ദൈവകൽപ്പനകളെ ശ്രദ്ധയോടുകൂടി അത് ജീവിതത്തിന്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അതിനെ സ്വീകരിക്കുകയും അതിന്റെ ജീവിതത്തിന്റെ ചൈതന്യത്തിനും ആത്മനിറവിനും അതിലുപരി എന്റെ ആന്തരിക പരിവർത്തനത്തിനും നിദാനമാകും എന്നുള്ള ബോധ്യത്തോടുകൂടി ആ ദൈവകൽപ്പനകളെ പാലിക്കുന്ന മനുഷ്യൻ ഈ ലോകത്തിൽ സന്തുഷ്ടിയുള്ളവനായിട്ട് ജീവിക്കാൻ തക്കവണ്ണം സാധിക്കും. നമുക്കറിയാം ലോകത്തിൻ്റെതായ നേട്ടങ്ങൾ നമുക്ക് സന്തോഷം പകരുന്നതാണെങ്കിലും അത് നൈമിഷ്യമാണ്. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന വെളിച്ചത്തിന്റെയും വെട്ടത്തിന്റെയും അനുഭവത്തെ സ്വജീവിതത്തിൽ അനുഭവിച്ച് മറ്റുള്ളവർക്ക് അത് പരിലസിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരൊക്കെയും മൂല്യമുള്ള മനുഷ്യരായിട്ട് സമൂഹവും ദൈവവും തിരിച്ചറിയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഭാഗ്യമുള്ള അനുഗ്രഹീതമായ ദൈവകൽപ്പന ഇഷ്ടപ്പെട്ട് ദൈവത്തിന് പ്രിയങ്കരമായി ജീവിക്കാൻ തക്കവണ്ണം ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥന പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിലൊക്കെ നമ്മൾ പങ്കുകാരാകുമ്പോൾ ഓരോ കൂട്ടായ്മയും നമ്മളെ ആന്തരികമായി ദൈവികമായ ഔന്നത്യത്തിലേക്ക് നമ്മുടെ മനസ്സുകളെയും നമ്മുടെ ശരീരങ്ങളെയും വിശുദ്ധിയിൽ ഉയർത്തുന്ന തക്കവണ്ണം തമ്പുരാന്റെ സ്പർശനവും അനുഗ്രഹവും നമുക്കുണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നിരന്തരം നമ്മൾ എല്ലാ ബുധനാഴ്ചയും പറയാറുള്ളത് പോലെ തന്നെ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും കഷ്ടതകളും തീവ്രവാദം മൂലമുള്ള പ്രതിബന്ധങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും പ്രത്യേകിച്ച് കാലിഫോർണിയയിലൊക്കെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ കുറെ നാളുകളായി ശക്തമായ തീയിലും അനേക സ്ഥലങ്ങൾ ഒക്കെ വെന്തുരുകിപ്പോയതായിട്ട് നമ്മൾ അറിഞ്ഞു. ഇപ്പോഴും ശക്തമായ വെള്ളവും അതുപോലെ മഴവും ഒക്കെ പെട്ട 10-15 ആളുകൾ മരണപ്പെടുകയും 1000+ ആളുകൾ അവിടെ സ്ഥലം മാറി താമസിക്കേണ്ട ഗതികേടുകളൊക്കെ വന്നതായിട്ട് ഒരുപക്ഷെ നമ്മളൊക്കെ ഈ അടുത്ത കാലത്തിൽ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ മധ്യത്തിലൊക്കെ ഒരുപക്ഷെ ഇങ്ങനെയുള്ള പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പക്ഷെ ഇവിടെയൊക്കെ നിന്നുകൊണ്ട് ഏതവസ്ഥയിലും ദൈവിക വിശ്വാസത്തിലും ഭക്തിയിലും ഉറച്ചു നിന്നുകൊണ്ട് അവനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള ഒരു നല്ല ആന്തരിക ബോധ്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെയും ഒക്കെ നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് സുവിശേഷ പ്രസംഗത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട ബിജോയ് സക്രിയാച്ചനാണ്. അച്ഛനെ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ അരമനയിൽ മാനേജറായിട്ട് അച്ഛന് ശുശ്രൂഷ സേവനം അനുഷ്ഠിക്കുന്നു. എപ്പോഴും ഈ ശുശ്രൂഷയിൽ അച്ഛന്റെ സാന്നിധ്യം അച്ഛന്റെ പ്രാർത്ഥന ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഏത് സമയത്ത് പ്രത്യേകിച്ച് മറ്റേ ആര് വൈദികരൊന്നും ലഭിക്കാതെ ഇരിക്കുമ്പോൾ അച്ഛനോട് പറയുമ്പോൾ ഏത് സമയത്തും അച്ഛൻ റെഡിയാണ് എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയ്ക്കും ഈ ഭദ്രാസനത്തിനും ഒക്കെ ഏറ്റവും വിലമതിക്കുന്നതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്നും അച്ഛന്റെ സാന്നിധ്യം നമുക്കുണ്ടാകുന്നു. പ്രിയപ്പെട്ട ഐസക്കച്ഛന്റെ സാന്നിധ്യവും ഇന്നത്തെ ശുശ്രൂഷയിലുണ്ട് എന്നുള്ളത് സന്തോഷപൂർവ്വം ഉറക്കുകയും അച്ഛനോടെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ 344-ാമത്തെ ഗീതം, ഇന്നയോളം എന്നെ നടത്തി എന്നുള്ള ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 344-ാമത്തെ ഗീതം. അതിനുശേഷം ദൈവമാകെ ദൈവജനം കേൾക്കൊണ്ടക്കോണം നമ്മുടെ കാതുകളെ ഒരുക്കാം.
ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ
കാര്യങ്ങൾ ചെയ്യുവാനും കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചതുപോലെ ജീവിക്കാണ്ട് പുതിയ സൃഷ്ടികളായിട്ട് പൗലോസ്ലിഹ പറയുന്നുണ്ട്, വൺസ് യു ആർ ഇൻ ക്രൈസ്റ്റ് യു ആർ എ ന്യൂ ക്രിയേഷൻ. സോ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നടക്കുവാനും ദൈവത്തെ കൂടുതൽ അറിഞ്ഞു ജീവിക്കുവാനും ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് ഈ വർഷം ഈ ആരംഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാനും നമ്മളെപ്പോഴും കരുതുന്നത് നമുക്ക് കുറേയധികം സമ്പത്തും ധനവും കുറെ നല്ല ഭവനങ്ങളും വാഹനങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഇറ്റ് ഇസ് ഓൾവേസ് വി ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് ദി ബ്ലെസ്സിംഗ് ഓഫ് ഗോഡ്. ബട്ട് ഈ ബ്ലെസ്സിങ്സ് ഉള്ളത് ഇസ് ഇറ്റ് ഓൺലി റിലേറ്റഡ് ടു ദി മെറ്റീരിയലിസ്റ്റിക് തിങ്സ്, ഓർ ഈ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ അത് ദൈവത്തിന്റെ അനുഗ്രഹം ആണോ? നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ഒരു ബൈഫ്രിക്കേഷൻ ചെയ്യുന്നത് നമുക്ക് ദൈവം നമുക്ക് നല്ല ഭവനം, നല്ല നമ്മുടെ കുട്ടികളിന്റെ വളർച്ചയും ഇങ്ങനെ ലൗകികമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അനുഗ്രഹമായിട്ട് നമ്മൾ കരുതുകയും നമ്മൾ പ്രയാസത്തിലും ദുഃഖത്തിലും വേർപാടിലൊക്കെ നമ്മൾ പലപ്പോഴും അത് ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ എടുക്കാറില്ല. ബിക്കോസ് വി ഓൾവേസ് ഫീൽ ദാറ്റ് സഫറിങ് ആൻഡ് പെയിൻ ഇസ് നോട്ട് ഫ്രം ഗാഡ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും പിതാക്കന്മാരൊക്കെ പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളെ കുറിച്ച് എടുത്തുകൊണ്ട് എന്നെ അനുഗമിപ്പീൻ, ടേക്ക് അപ്പ് യുവർ ക്രോസ് ആൻഡ് ഫോളോ മീ. സോ ഈ ഒരു കുരിശ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ്. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരു ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് ആണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് മലങ്കര സഭ ജാനുവരി 8-ാം തീയതി ഒരു സഹദായുടെ ഓർമ്മ നമ്മൾ കൊണ്ടാടുകയാണ്. സ്റ്റെഫാനോ സഹദായന്റെ ഓർമ്മയാണ്. വാട്ട് ഈസ് ദ മെസ്സേജ് ദാറ്റ് വെൻ വി സെലിബ്രേറ്റ് ദ ഫീസ്റ്റ്, ദി കമ്മെമ്മറേഷൻ ഓഫ് ദ ഫീസ്റ്റ് ഓഫ് സെന്റ് സ്റ്റീഫൻ, എന്താണ് നമുക്ക് ഈ സഹദായിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ? പലപ്പോഴും ഞാൻ പറയുന്നതുപോലെ ഈ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഇത് അനുഗ്രഹമായിട്ടല്ല കരുതുന്നത്. പക്ഷെ പിതാക്കന്മാരൊക്കെ പറയുന്നത് വെൻ വി ആർ ഏബിൾ ടു സഫർ വി ആർ ഏബിൾ ടു ഐഡന്റിഫൈ വിത്ത് ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദെൻ വി വുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ഹി ലവ്ഡ് അസ്, ഹൗ മച്ച് ഹി ഹാസ് ഗിവൻ ഹിസ് ലൈഫ് ഫോർ ഈച്ച് വൺ ഓഫ് അസ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദനഹ പെരുന്നാൾ കൊണ്ടാടി. ദനഹായന്റെ ആ വാക്കിന്റെ അർത്ഥം തന്നെ ഇലൂമിനേഷൻ എന്ന്. നമ്മുടെ ജീവിതത്തിൽ ഈ പെരുന്നാളൊക്കെ നമ്മൾ കൊണ്ടാടുമ്പോൾ, നമ്മൾ പങ്കാളികളാകുമ്പോൾ, വി ആർ പാർട്ടേക്കേഴ്സ്. പലപ്പോഴും നമ്മുടെ നമ്മുടെ കുദാശകളിലും നമ്മുടെ വേർഷിപ്പിലൊക്കെ പലപ്പോഴും നമ്മൾ വി ആർ ജസ്റ്റ് ട്രൈങ് ടു ബി സ്പെക്ടേറ്റേഴ്സ്. ബട്ട് വി ആർ കോൾഡ് ടു ബി പാർട്ടിസിപ്പൻസ് ആൻഡ് നോട്ട് ഒരു കാഴ്ചക്കാരായിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ അവിടെ പോയി നിൽക്കുന്നത്. ബട്ട് വി ആർ കോൾഡ് ടു ബി പാർട്ടിസിപ്പൻസ് ആൻഡ് ദി ഫീസ്റ്റ് ഓഫ് ദനഹോ. ആ ദനഹ ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ വെൻ വി ബിക്കം പാർട്ടിസിപ്പൻസ് വി ബിക്കം എല്യൂമൻ. വെൻ വി ബിക്കം എല്യൂമൻ, അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കുന്നത്. നമ്മുടെ ഉള്ളിൽ പ്രകാശം ഉണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇന്നത്തെ അല്പനേരത്തിന്റെ ധ്യാനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് നമ്മൾ കൂടുതൽ ഈ സഹത സ്റ്റെഫാനോ സഹത എന്ന് നമുക്ക് പഠിക്കേണ്ടത്? നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് സഹത ആകുവാൻ വേണ്ടിയിട്ടാണോ യേശു ക്രിസ്തു നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത്? നമ്മൾ ഈ ഈ കാലഘട്ടത്തിൽ സഹതയായിട്ട് ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം സ്വയമേ പരിശോധിക്കാം. പ്രത്യേകമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് സ്റ്റെഫാനോ സഹതയെ കുറിച്ച് നമുക്ക് കൂടുതൽ ചെറിയൊരു കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ ദൈവമേ ശക്തീകരിക്കണമേ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുന്നു. നമ്മൾ സ്റ്റെഫാനോ സഹതയെ കുറിച്ച് വായിക്കുന്നത് ബുക്ക് ഓഫ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 6:1 മുതലാണ്. ആരെങ്കിലും വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്.
അപ്പോസ്തല പ്രവൃത്തിയിൽ ആറാം അധ്യായം ഒന്ന് മുതലുള്ള ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു വന്ന യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പെറുപെറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകൾ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരിഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉച്ചരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കലമോസ്, നിക്കലമോസ്, നീമോൻ, പാർത്തനോസ്, യഹൂദ മനസാനിയായ അന്ത്യോക്യക്കാരൻ ദിനവയോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. എത്രോഹിതയായാലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനനായി തീർന്നു. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു.
ഇവിടെ നമുക്ക് നമ്മൾ വായിച്ചത് ഇപ്പം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിന്റെ ഇവിടെ ഏഴ് പേരെ വാഴിക്കുന്നതിന്റെ ഒരു സംഭവമാണ്. ദി ഓർഡിനേഷൻ ഓഫ് ദി സെവൻ പീപ്പിൾ. ഇവിടെ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇവിടെ ശിഷ്യന്മാർ ഇങ്ങനെ കൂടുതൽ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർക്ക് അവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. അവര് ഈ വചനവും വചന പ്രഘോഷണം എല്ലാം നിർത്തിയിട്ടാണ് ഇവര് സെർവിങ്ങിന് വേണ്ടിയിട്ട്, സെർവിങ് അറ്റ് ദ ടേബിൾ, അത് അവർ ചെയ്യുവാൻ, അത് അവർക്ക് കഴിയാൻ ഒക്കാത്തുകൊണ്ട് അവരെന്ത് ചെയ്തു, ഏഴ് പേരെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടിയിട്ട്, ഓർഡൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ആദ്യം അവിടെ പറയുന്നുണ്ട് സ്തേഫാനോസ് ചൂസ് സ്റ്റീഫൻ. അത് കഴിഞ്ഞിട്ട് അവിടെ ആ ക്വാളിറ്റീസ് പറയുന്നുണ്ട്, എ മാൻ ഫുൾ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഹോളി സ്പിരിറ്റ് ടുഗദർ വിത്ത്. ഇവിടെ നമുക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഈ സ്ഥാനങ്ങളും സ്ഥാനമോഹങ്ങളും ഒക്കെ എപ്പോഴും നമുക്കുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ഈ ലൗകിക ജീവിതത്തിലായാലും പലപ്പോഴും നമുക്ക് സ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ ഇവിടെ സ്തേഫാനോസ് സഹദാനെ അവര് സെലക്ട് ചെയ്യുമ്പോൾ, സോ ഹി ഓൾറെഡി വാസ് ഹെൽപ്പിംഗ് ദം ടു സെർവ് അറ്റ് ദ ടേബിൾ. ഒരു സ്ഥാനം മാനം ഒന്നും ഇല്ലാണ്ട് അവിടെ എപ്പോഴും അവർക്ക് കൂടെ ചേർന്ന് അവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിട്ട്, ഈ വിധവമാരെ ഒക്കെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിട്ട് ഹി വാസ് ഓൾവേസ് ദയർ. ഹി വാസ് നോട്ട് ഓർഡൈൻഡ് ബട്ട് സ്റ്റിൽ ഹി വാസ് സെർവിങ്. അത് കഴിഞ്ഞിട്ടാണ് ഇവര് ഏഴുപേരെ കണ്ടെടുത്ത് അവരെ അവർക്ക് ഓർഡിനേഷൻ നൽകുന്നത്. സോ ദ ഫസ്റ്റ് തിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് വി നീഡ് ടു ലേൺ ടു സെർവ് അത്. യേശുക്രിസ്തു എപ്പോഴും പറയുന്നുണ്ട്, ഐ ആം ഹിയർ നോട്ട് ടു ബി സെർവ്ഡ് ബട്ട് ടു സെർവ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർ നമ്മൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ലൗകിക ജീവിതത്തിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സെർവ്. നമ്മുടെ അഹം എല്ലാം അകത്തി, ദ ഈഗോ, നമ്മൾ അത് നമ്മൾ സപ്രസ് ചെയ്തുകൊണ്ടാണ് ഓൺലി ദെൻ വി ക്യാൻ സെർവ് അതേഴ്സ്. ഐ ഷുഡ് ഡിക്രീസ് ബട്ട് ഹി ഷുഡ് ഇൻക്രീസ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞതുപോലെ, ഓൺലി വെൻ വി ഡിക്രീസ് ആർ സെൽഫ്, when we become humble, when we live in humility, only then we could serve others. Desert fathers ella maribhumile pidakkanmar ellarum avarde ella avarde life history ilayalum avarde teachings ilayalum eppozhum avar eppozhum nammalod aavashyapadunnathu to live a simple life, to live a humble life. Eppozhum nammude jeevithathil namukku orkkende oru karyamaanu, to always be willing to serve. To serve others. Adana namukku eppozhum padikkendathu. Only when we love others, യേശുക്രിസ്തുവിന്റെ ഒരു ഗോൾഡൻ റൂൾ ആണ് ടു ലവ് ഗോഡ് ആൻഡ് ടു ലവ് നെയ്ബർ. നമ്മുടെ ജീവിതത്തിൽ ഓൺലി വെൻ വി ക്യാൻ ലവ് ഗോഡ് ഓൺലി ദെൻ വി വിൽ ബി ഏബിൾ ടു ലവ് ആ നെയ്ബർ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് മൂല്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ രൂപത്തിൽ നമ്മുടെ സമീപത്ത് താമസിക്കുന്ന മനുഷ്യരെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ വർഷം ദൈവമേ എന്റെ അയൽക്കാരനെയും എന്നെ പോലെ സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളൊക്കെ വി നോ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് വിച്ച് വി ഹാവ് വിത്ത് അവർ ഫാമിലി മെമ്പേഴ്സ്. അത് ഒതുക്കം പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് ദൈവമേ ഞാൻ പുതിയ സൃഷ്ടി നിന്നിൽ പുതിയ സൃഷ്ടി ആയിക്കൊണ്ട് മറ്റുള്ളവരെ കൂടുതൽ ശുശ്രൂഷിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് സെർവിങ് ഷുഡ് ബി സംതിങ് വിച്ച് വി നീഡ് ടു ലേൺ ഫ്രം ദ സെയിന്റ് സെന്റ് സ്റ്റീഫൻ. രണ്ടാമത്തെ കാര്യം ഇവിടെ നമുക്ക് അറിയാം, ഈ സ്റ്റേഫാനോസ് സഹദ അവിടെ പറയുന്നുണ്ട് ഹി വാസ് എ മാൻ ഓഫ് ഫുൾ ഓഫ് സ്പിരിറ്റ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹി വാസ് എ മാൻ ഓഫ് ഫുൾ ഹോളി സ്പിരിറ്റ്. സോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാമോദീസ മുങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ജീവിക്കുന്നത്? ഗലാത്യ ലേഖനം 5:22 അവിടെ പൗലോസ് ലീഹ ദ ഫ്രൂട്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളിത് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കൊക്കെ വായിച്ചു കൊടുക്കാറുണ്ട്, നമ്മളിത് വായിക്കാറുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ഇല്ലയോ എന്ന് നാം സ്വയമേ ചിന്തിക്കണം. ഈ ഒരു ദ ഫ്രൂട്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഗലേഷ്യൻസ് ചാപ്റ്റർ 5:22 ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഇവിടെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ നിയമങ്ങൾ പ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ഒരു സർവീസ് നേച്ചർ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ ഒരു ആത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കും. ജസ്റ്റ് ഇമാജിൻ ദ വേൾഡ് വെൻ ഈച്ച് ആൻഡ് എവറി വൺ, ഓൺലി ഇമാജിൻ ആ ചേർച്ച്, വേൾഡ് മൈറ്റ് ബി എ ബിഗർ കോണ്ടെക്സ്റ്റ്. നമ്മൾ ഇല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങൾ തന്നെ നമ്മൾ എടുത്താൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ എല്ലാ ഭവന അന്തേവാസികളും ഈ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ജീവിതം നയിക്കുമ്പോൾ വാട്ട് എ ഡിഫറെന്റ് പ്ലേസ് ഇറ്റ് വുഡ് ബി. നമ്മുടെ ഭവനങ്ങൾ ഇറ്റ് ഷുഡ് ബി എ പ്ലേസ് ഓഫ് പീസ്, ഇറ്റ് ഷുഡ് ബി എ പ്ലേസ് ഓഫ് ജോയ്, ഇറ്റ് ഷുഡ് ബി എ പ്ലേസ് ഓഫ് ലിവിംഗ് ടെമ്പിൾസ് ഓഫ് ഗോഡ്. സോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വി നീഡ് ടു ബി ഓൾ ആർ ഫിൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്. ബട്ട് വാട്ട് വി ഡു ആസ് മെൻഷൻഡ് ബൈ സെന്റ് പോൾ ഇൻ ഗലേഷ്യൻസ് ചാപ്റ്റർ 5:16 ആരെങ്കിലും വായിക്കാവോ? ഗലാത്യ ലേഖനം 5:16.
ആത്മാവിനെ അനുസരിച്ച് നടത്തി, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു.
അത് കഴിഞ്ഞിട്ട്
ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാലശങ്ക, ക്രോധം, കാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കുത്ത് മുതലായവ എന്ന വെളിവാകുന്നു.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും എങ്ങനെയാണ് ജീവിക്കുന്നത്? പ്രത്യേകമായിട്ട് ഒരു ഭവനത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എടുക്കുമ്പോൾ ആർ വി ലിവിംഗ് by the Holy Spirit, or are we living according to the works of the flesh? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഭവനങ്ങൾ പലപ്പോഴും ഈ നമ്മുടെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പലപ്പോഴും നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നത്, എങ്ങനെ ആയിരിക്കണം. യേശുക്രിസ്തു എപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നത്, യു ടേക്ക് അപ്പ് യുവർ ക്രോസ്, യു ഫോളോ മീ, യു വോണ്ട് ടു ഫോളോ മീ, ഫോളോ മൈ കമാൻഡ്മെന്റ്സ്, വാക്ക് ഇൻ ദ പാത്ത് വിച്ച് ഐ ടുക്ക്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ലൗകികരായിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. ദി ലെറ്റർ ഓഫ് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 1:15 പറയുന്നുണ്ട്, ഡു നോട്ട് ലവ് ദ വേൾഡ് ഓർ ദ തിങ്സ് ഇൻ ദ വേൾഡ്. The love of the Father is not in those who love the world. For all that is in the world, the desire of the flesh, the desire of the eyes, the pride and riches, comes not from the Father, but from the world. And the world and its desire are passing away. But those who do the will of God live forever. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് ഈ ഒരു സ്ട്രഗിൾ ആണ് നമ്മുടെ ജീവിതത്തിൽ. എപ്പോഴും പലപ്പോഴും നമ്മൾ ഈ ലൗകികമായിട്ട് ജീവിക്കുമ്പോൾ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഇറ്റ് ഇസ് ഓൾവേസ് എ സ്ട്രഗിൾ ഫോർ അസ് ടു ഹാവ് ദ ഡിമാർക്കേഷൻ. ഞാൻ എത്രമാത്രം റിച്ചസ് ഐ ഷുഡ് ഹാവ്, ഓർ ഹൗ കൻ ഐ ലീഡ് എ സ്പിരിച്വൽ ലൈഫ് ഈവൻ ഇഫ് ഐ ഹാവ് റിച്ചസ് ഓർ ഇഫ് ഐ ആം എൻ അതോറിറ്റി. സോ നമ്മളെപ്പോഴും വി ലൈക്ക് ടു travel with the flow. നമ്മൾ ഈ ലോകം പോകുന്ന പോലെ നമ്മളും അവരുടെ ചേർന്ന് നടക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. പക്ഷേ when we are filled with the Holy Spirit, we need to live a life which is pleasing to God. സെന്റ് പോൾ അതാണ് റോമ ലേഖനത്തിൽ പറയുന്നുണ്ട്, live a life, be a living sacrifice and live a life which is pleasing to God. And it would be a worship, that which is we are submitting to the Lord. നമ്മുടെ ജീവിതത്തിൽ, ബിക്കോസ് വി ഓൾ ആർ കോൾഡ് ടു ബി ചിൽഡ്രൻ ഓഫ് ഗാഡ്. അതാണ് വീണ്ടും ഈ ഒന്നാം ലേഖനം യാക്കോബ് ലെറ്റർ അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 3:1 പറയുന്നത്, ബിക്കോസ് വി ഓൾ ആർ കോൾഡ് ടു ബി ചിൽഡ്രൻ ഓഫ് ഗാഡ്. ആൻഡ് വെൻ വി മൂവ് അവേ ഫ്രം ഹിസ് ഡിറക്ഷൻ, ദെൻ വി മൂവ് അവേ ഫ്രം ഹിസ് പ്രസൻസ്. And we go astray, and we go away from the Garden of Eden. The first thing nammude jeevithathil undayirikkendathu, we need to always be serving others. I have come not to be served, but to serve. The next thing, ivide Saint Stephen inde kurichu namukku manasilakkunnathu, he was a man full of Holy Spirit. He was filled with the Holy Spirit. Ivide he was not an apostle, but still he was serving at the table. ee ettam vakyathil parayunnundu, Stephen full of grace and power did great wonders and signs among the people. ee apostlemarkku mathram aa kalathu cheyvan sadhikkunna oru anugraham, oru grace, he was able to do it. So that is a life which is filled with the Holy Spirit. That is a life which is pleasing to God, and where he is able to serve, where he is able to love his neighbors, the love of God and love of neighbor. Yan idu munbilum parney kaanuvayirikkam, oru vishuddhante oru main quality ennu parannathu, he is able to always balance God and his neighbor. Eppozhum it's always his ability to always love God in the same way he is able to love his neighbor also. So nammude jeevithathil prathigamayittu ee oru puduvarshathinte oru puduvayil, devame fill me, we are filled with the Holy Spirit, but help me to live according to the will of the Holy Spirit. That is the greatest challenge, to discern what is right, to discern what is wrong. Aa oru discernment nu vendittana nammal eppozhum prarthikkendu. ഈ പിതാക്കന്മാരൊക്കെ, മരുഭൂമിന്റെ പിതാക്കന്മാരൊക്കെ എപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നത്, എല്ലാ ദിനം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ പിതാവിനോട് എല്ലാ ദിനം നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ദിവസം ദൈവമേ, പാപം കൂടാതെ എപ്പോഴും നമ്മൾ ഈ നോയമ്പിന്റെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പ്രഭാതസ്തുതി പറയാറുണ്ട്. പാപം കൂടാതെ ഇന്നത്തെ ദിവസം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ. തിന്മയും നന്മയും തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് ഉള്ള ജ്ഞാനം എനിക്ക് നൽകണമേ എന്ന് എപ്പോഴും നമ്മൾ എല്ലാ ദിനവും നമുക്ക് പ്രാർത്ഥിക്കുകയും ദൈവമേ, തിന്മയിൽ ജീവിക്കാണ്ട് നന്മയെ ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ പകർന്നു കൊടുക്കുവാനും മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കുവാനും എന്റെ ഉള്ളിൽ ഉള്ള പ്രകാശം മറ്റുള്ളവർക്ക് ഒരു ദീപമായിട്ടും ഒരു പ്രകാശമായിട്ട് തീരുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നുണ്ട്, ഹി വാസ് ഫുൾ ഓഫ് വിസ്ഡം. എ മാൻ ആൻഡ് ദേ ചോസ് സ്റ്റീഫൻ, എ മാൻ ഫുൾ ഓഫ് ഫെയ്ത്ത്, ഫുൾ ഓഫ് സ്പിരിറ്റ് ആൻഡ് ഹി വാസ് ഫുൾ ഓഫ് വിസ്ഡം. ഈ നമ്മൾ ഈ ഹിസ്റ്ററി ഒക്കെ വായിക്കുമ്പോൾ, പ്രത്യേകമായിട്ട് ഈ ബിബ്ലിക്കൽ ഹിസ്റ്ററി ഒക്കെ വായിക്കുമ്പോൾ പറയുന്നത്, ഹി വാസ് എ സ്റ്റുഡന്റ് അറ്റ് ദി ഫീറ്റ് ഓഫ് ഗമാലിയൽ. സെന്റ് പോൾ ഗമാലിയൽ, സെന്റ് പോളിന്റെ ടീച്ചർ ആയിരുന്നു ഗമാലിയൽ. ഈവൻ വെൻ വി റീഡ് ബാക്ക് ആൻഡ് ഇറ്റ് സേസ് ദാറ്റ് ഈവൻ സെന്റ് സ്റ്റീഫൻ വാസ് എ സ്റ്റുഡന്റ് ഓഫ് ഗമാലിയൽ. സോ ഹി വാസ് എ വെൽ ലേണഡ് മാൻ. നമുക്ക് ഇവിടെ ദി ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 7 നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ സേഫാനോസ് സഹദ ഈ ജനങ്ങളോട്, ഈ സ്റ്റാർട്ടിംഗ് ഫ്രം ഏബ്രഹാം, ഏബ്രഹാം മുതലുള്ള കാര്യങ്ങൾ ഹീസ് ടെലിംഗ് വാട്ട് ഓൾ ഹാസ് ഹാപ്പൻഡ്, ഹൗ ഡിഡ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ലിവ്. അത് കഴിഞ്ഞിട്ടാണ് ഹീസ് ടെലിംഗ്, ദെൻ വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹീസ് ഫുൾ ഓഫ് നോളജ്. ഈ ഒരു കാര്യം ഈ നമുക്ക് ഈ ചാപ്റ്റർ 7 വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ ഈ 5 books, ദി തോറ എന്ന് പറയുന്ന 5 പുസ്തകങ്ങളിന്റെ ഒരു നട്ഷെല്ലായിട്ടാണ് ഇവിടെ സ്തേഫാനോസ് സഹദ ഇവിടെ ഇവർക്ക് ഒരു ചെറിയൊരു പ്രസംഗത്തിൽ ഇവർക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നത്. സോ വി വെൻ വി ലിവ് ലൈഫ് പ്ലീസിംഗ് ടു ഗോഡ്, വി നീഡ് ടു start reading our scriptures. We need to be full of wisdom. And how does the wisdom come? Proverbs chapter 9 verses 10 parananda, fear of the Lord is the beginning of wisdom, and the knowledge of the Holy One is understanding. So fear of the Lord is the beginning of wisdom. Nammude ullil deiva bhakti undengil, then we start the beginning of wisdom. And when we see over here martyr, the proto-martyr എന്നാണ് സെന്റ് സ്റ്റീഫനെ എപ്പോഴും അഡ്രസ് ചെയ്യുന്നത്. സോ ഹി വാസ് എ മാൻ ഫുൾ ഓഫ് വിസ്ഡം. സോ വെൻ വി ലിവിംഗ് എസ് ക്രിസ്ത്യൻസ്, ഇറ്റ് ഈസ് ആ റെസ്പോൺസിബിലിറ്റി, നമുക്ക് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഹോളി ബൈബിൾ. നമുക്ക് വായിക്കുകയും അത് ധ്യാനിക്കുകയും, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം വായിച്ചിട്ട് നമ്മൾ, ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എ റിച്വൽ വി ഡു ഇറ്റ്. നമ്മുടെ ഭവനങ്ങളിലായാലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വി ആർ ജസ്റ്റ് ട്രൈങ് ടു റീഡ് സംതിങ് ആൻഡ് ജസ്റ്റ് ഫിനിഷ് ഇറ്റ്. പക്ഷെ എപ്പോഴും പിതാക്കന്മാരൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നത്, വി ഷുഡ് ഓൾവേസ് റീഡ് ആൻഡ് മെഡിറ്റേറ്റ്. വി നീഡ് ടു റീഡ് ആൻഡ് മെഡിറ്റേറ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് എ മെസ്സേജ് ഫോർ ഈച്ച് വൺ ഓഫ് അസ്. ഒരു മെസ്സേജ് എപ്പോഴും നമുക്ക് ഇതിനകത്തു നിന്ന് നൽകുന്നുണ്ട്. സോ വി നീഡ് ടു ബി ഫുൾ ഓഫ് വിസ്ഡം. ആൻഡ് വെൻ വി ആർ ഏബിൾ ടു ഹാവ് ദ വിസ്ഡം, ദെൻ വി വുഡ് നോ ദാറ്റ് ഈ ലൗകിക കാര്യങ്ങളെല്ലാം ഇറ്റ് ഇസ് നത്തിങ്, ഇറ്റ് ഇസ് ജസ്റ്റ് ഗോയിങ് ടു പാസ് അവേ. പലപ്പോഴും ഞാൻ എന്റെ പ്രസംഗത്തിൽ പറയാറുണ്ട്, മരണത്തെ കുറിച്ച് എപ്പോഴും ഓർക്കണം. നമ്മൾ ഒരു വർഷം കൂടി, ഒരു പുതുവർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ഒരു വർഷം കൂടി നമ്മൾ മരണത്തോട് അടുത്തിരിക്കുന്നു. ഓരോ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മറക്കാറുണ്ട്, ഐ എം ഗെറ്റിംഗ് ക്ലോസർ ടു മൈ ഡെത്ത്, ഐ ആം പ്രിപ്പയറിംഗ് ഫോർ ഇറ്റ്. വി നീഡ് ടു പ്രിപ്പയർ, നമ്മൾ നമ്മുടെ മരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങണം. വി നീഡ് ടു ലിവ് എ ലൈഫ് വിച്ച് ഈസ് പ്ലീസിംഗ്. പിതാക്കന്മാരൊക്കെ പറയുന്നത്, വെൻ വി ഓൾവേസ് റിമെമ്പർ ഡെത്ത്, പിതാക്കന്മാർ മരുഭൂമിയിലെ പിതാക്കന്മാരൊക്കെ പറയുന്നത് നമ്മൾ സെമിട്രിയിൽ പോയിട്ട് അവിടെ ധ്യാനിക്കണം എന്നാണ്. വെൻ വി ഗോ ടു ദ സെമിട്രി ആൻഡ് ബി ദർ ആൻഡ് മെഡിറ്റേറ്റ്, then we will realize that this life, this worldly life, is just temporal. We have a life after death. അതിനു വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരുങ്ങണം. സോ വെൻ വി ലീഡ് എ ക്രിസ്ത്യൻ ലൈഫ് വി നീഡ് ടു ബി പ്രിപ്പയർഡ് ടു ഡൈ ആൻഡ് ടു ലീഡ് എ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. വി നീഡ് ടു പ്രിപ്പയർ ഔർസെൽവ്സ് ഫോർ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ സ്ക്രിപ്ചേഴ്സ് ഒക്കെ, ഈ വിശുദ്ധ ബൈബിളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, എസ്പെഷ്യലി ഓർത്തഡോക്സ് ലൈഫ്, വി നീഡ് ടു പ്രാക്ടീസ് വാട്ട് വി റീഡ് ഇൻ ദ സ്ക്രിപ്ചേഴ്സ്. It is a way of life. So it is a man who was willing to serve, a man who was full of Holy Spirit, a man full of wisdom. Iyoru wisdom, iyoru shakti, Holy Spirit okke ulladu kondana ivide namukku aadyam okke ee Stephanos Sabha avade avarode oru normal tone il avarode prasangikkuyayirunnu. When we read from chapter 7 verses 1 till 50 avade namukku oru normal tone il avade Stephanos Sabha aa sanhedrinde aalkarodu samsarikkayan. Pakshe when we read verse 55 avade the tone, it really changes. That is the Holy Spirit which is revealing. Ivade namukku 51 വാക്യത്തിൽ നമുക്കറിയാം, യു സ്റ്റിഫ് നെക്ഡ് പീപ്പിൾ അൺസർക്കംസൈസ്ഡ് ഇൻ ഹാർട്ട് ആൻഡ് ഇയേഴ്സ് യു ഫോർ എവർ ഒപ്പോസിംഗ് ദി ഹോളി സ്പിരിറ്റ് ജസ്റ്റ് ആസ് യുവർ ആൻസെസ്റ്റേഴ്സ് യൂസ് ടു ഡു ഇറ്റ്. വിച്ച് ഓഫ് ദ പ്രോഫറ്റ്സ് ഡിഡ് യുവർ ആൻസെസ്റ്റേഴ്സ് നോട്ട് പെർസിക്യൂട്ട്? ദി കിൽഡ് ദോസ് ഹു ഫോർടോൾഡ് ദി കമ്മിംഗ് ഓഫ് ദി റിലീജിയസ് വൺ ആൻഡ് നൗ യു ഹാവ് ബിക്കം ഹിസ് ബിട്രേയേഴ്സ് ആൻഡ് മർഡറേഴ്സ്. യു ആർ ദ വൺസ് that received the law as ordained by angels, and yet you have not kept it. So ee oru ee passage namukku vaikkumbol namukkariyam, he was very powerful, he was able to express his thoughts. Ingane you ennu parayna oru aalu namukku Old Testament la namukku he is very evident and he is well known to each one of us. Oru pravachagan, നീ ആണ് തെറ്റ് ചെയ്തതെന്ന് അവിടെ പറയുന്ന ഒരു വേദഭാഗം നമുക്കറിയാം. 2 Samuel 12:1 അവിടെ നാഥാൻ പ്രവാചകൻ കിങ് ഡേവിഡിനോട് പറയുന്നുണ്ട്, ഇറ്റ് ഇസ് യു ഹു ഡിഡ് റോങ് വിത്ത് ബത്ത്ശേബ. ഇറ്റ് ഇസ് യു. ആ ഒരു ധൈര്യം വരുന്നത്, ആ ഒരു നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തിന്മയൊക്കെ കണ്ട് നമ്മൾ കണ്ണടയ്ക്കാറുണ്ട്. പക്ഷേ വി നീഡ് ടു ബി സ്ട്രോങ് എനഫ് ടു അപ്പോസ് വാട്ട് ഈസ് റോങ്. സോ വെൻ വി ലീഡ് എ ലൈഫ് വിച്ച് ഈസ് പ്ലീസിംഗ് ടു ഗോഡ്, വെൻ വി ലീഡ് എ ലൈഫ് ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ്, വെൻ വി ലീഡ് എ ലൈഫ് വിച്ച് വിൽ ഹെൽപ് ടു സെർവ് അതേഴ്സ്, ടു ബി ഫിൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്, ടു ബി ഫുൾ ഓഫ് wisdom, and the last one is full of faith. ee faith inde vaakku thanne palappozhum nammude jeevithathil nammal eppozhum parayunnu, enikku vishwasam undu, enikku devathil vishwasam undu. Pakshe namukku ee cheriya cheriya rogangalum prayasangalum okke varumbol nammal palappozhum nammude aa vishwasam thagarnnu pogarundu. Nammude we become on shaky grounds. Pakshe the word faith itself, അതിന്റെ അബ്രിവേഷൻ നമുക്ക് ജസ്റ്റ് ഇറ്റ് സേസ് ദാറ്റ് ഫുള്ളി ആക്സെപ്റ്റിംഗ് ഇൻ ടു ദി ഹാർട്ട്. ആ വാക്കിന്റെ തന്നെ ഒരു അബ്രിവേഷൻ നമ്മൾ എടുത്താൽ, ഐ ഡോ നോ വെൽ ഐ റെഡ് ഇറ്റ് ബട്ട് ഇറ്റ് ഓൾവേസ് റിമൈൻസ് ഇൻ മൈ മൈൻഡ്, ഇറ്റ് സേസ് ഫുള്ളി ആക്സെപ്റ്റിംഗ് ഇൻ ടു ദി ഹാർട്ട്. നമ്മുടെ ജീവിതത്തിൽ വി നീഡ് ടു ബി ഫുൾ ഓഫ് ഫെയ്ത്ത്. Especially when we lead a Christian life, when we completely trust on Christ, that he would lead our life very perfectly. It might not be according to my wish and my liking, but he is the one who is going to transform it. ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ചിലപ്പം രോഗങ്ങളും പ്രയാസങ്ങളും ചില സിറ്റുവേഷൻസ് they would be where we would be always feel uncomfortable, but Christ is always trying to polish us. He is always trying to mold us as a potter. He is molding the pot. നമ്മളെ എപ്പോഴും മോൾഡ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ഈ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ യാത്ര ചെയ്തത്. ഈ ഒരു ശുഭദിനത്തിൽ പ്രത്യേകമായിട്ട് ഈ സ്തേഫാനോസിന്റെ ഓർമ്മ ഒക്കെ നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സഹത ആയി തീരുവാൻ, ഈ എല്ലാ ദിന എല്ലാ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ആർ വി ഏബിൾ ടു സെർവ് അതേഴ്സ്, ആർ വി ഏബിൾ ടു ലവ് അതേഴ്സ്, ആർ വി ഏബിൾ ടു lead a life which is pleasing to God, lead a life full of Holy Spirit, are we full of wisdom, നമ്മുടെ ജീവിതത്തിൽ full of faith. We need to always realize, we need to, when we ഓരോ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, it is our responsibility to identify, to learn from that saint, to lead a life which is pleasing to God. The path, the road to follow me is narrow. Say, chapter, the Gospel according to St. Matthew chapter 7 verses 13 parayunnunde, enter through the narrow gate, for the gate is wide and the road is easy that leads to destruction, and there are many who take it, for the gate is narrow and the road is hard that leads to life, but there are few who find it. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് ഈ ഒരു വാക്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈ പരിശുദ്ധന്മാരും ഈ പിതാക്കന്മാരും ഒക്കെ, they led a life which is pleasing to God. They had faced a lot of trials and tribulations, and no one became a saint overnight. അതൊരു സ്ട്രഗിൾ ആണ്, ഇറ്റ് ഇസ് എ പ്രോസസ്. സോ നമുക്ക് എപ്പോഴും സാത്താൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് നാളെ തൊട്ട് എന്ന്. പക്ഷേ പിതാക്കന്മാരൊക്കെ പറയുന്നത്, ഇഫ് യു വോണ്ട് ടു ലീഡ് എ ക്രിസ്ത്യൻ ലൈഫ്, എ ലൈഫ് വിച്ച് ഇസ് പ്ലീസിംഗ് ടു ഗോഡ്, ടുഡേ നൗ ഇസ് എ ടൈം. വി ഡോണ്ട് നോ അബൌട്ട് ടുമോറോ, വി ഡോണ്ട് നോ അബൌട്ട് ദ നെക്സ്റ്റ് ആർ, ബട്ട് നൗ, ടുഡേ നൗ, ദിസ് ആർ ആൻഡ് റൈറ്റ് നൗ is a time for us to follow him, to lead a Christian life, especially to be living a sinless life in this world full of sin. May God bless each one of us. ee pidavinde ee sahadayude orva nammal kondadumbol nammude jeevithathil ee sahadaye pole namukku aaguvanum ee logathil namukku oru martyr aayittu ജീവിക്കുവാനും ദൈവമേ സഹായിക്കണമേ. ഈ ഒരു പുതുവർഷം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങളും, അത് ചിലപ്പം പ്രയാസങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷേ ആ സമയത്തും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമേ ഇതിനെ നേരിടുവാനുള്ള ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
പ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ സ്തേഫാനോ സഹോദരയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുഗ്രഹീതമായ ഒരു ജ്ഞാനം പ്രിയപ്പെട്ട ബിജുവേച്ചൻ നിർവഹിച്ചു. കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിച്ച ഒരു മഹാപരിശുദ്ധനായി, പ്രത്യേകിച്ച് സഭയുടെ, ആദിമ സഭയുടെ ക്രൈസ്തവ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ അടിസ്ഥാനമിട്ട ആദ്യത്തെ രക്തസാക്ഷിയായി മരണം പ്രാപിച്ച പരിശുദ്ധ പിതാവ് ഇന്നും സഭയില് തന്റെ വിശുദ്ധ ജീവിതം, അല്ലെങ്കിൽ തുറന്നുള്ള തന്റെ ദൈവസന്നിധിയിലുള്ള ജീവിതം ഇന്നും സഭയ്ക്ക് വലിയൊരു ഓജസ്സും ശക്തിയുമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യവും അച്ഛനിൽ കൂടി നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ് സാധിച്ചു. കഷ്ടത വരുമ്പോഴ് മൃഗത്തിലേക്ക് നോക്കാൻ ക്രിസ്തുവിനെ പോലെ പഠിപ്പിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ് സ്തേഫാനോസ് സഹോദരൻ. അതോടൊപ്പം തന്നെ തന്റെ തനിക്ക് പീഡന ഏൽപ്പിച്ച മനുഷ്യരെ നോക്കി അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ, ദൈവമേ ഈ പാപം അവരുടെ മേൽ നിർത്തരുത് എന്ന് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനെ പോലെ നമ്മളെ പഠിപ്പിച്ച ആളാണ് സ്തേഫാനോസ് സഹോദരൻ. പക്ഷെ എനിക്ക് തോന്നുന്നു സാധാരണ മനുഷ്യരൊക്കെ ഉൾക്കൊള്ളാൻ ഒരുപാട് പ്രയാസമാണ്. ഓർത്ത് വയ്ക്കുക, നമ്മളെ ഇങ്ങനെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ ആരെങ്കിലും മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തിരിഞ്ഞു നിന്നോട് ദൈവമേ ഈ പാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയാത്തക്കോളുള്ള ആർജവത്വം ഒന്നും എനിക്ക് തോന്നുന്നു ഈ സേവാന സഹകരണ പുസ്തകമൊക്കെ രാവിലെയും വൈകിട്ട് ഉച്ചക്കെല്ലായിരുന്നു വായിച്ചാലും അത്രയൊന്നും ഔന്നത്തത്തിൽ നമ്മളെത്തും എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഇങ്ങനെയും ചില മനുഷ്യരുണ്ടായിരുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ കർത്താവിനെ അറിഞ്ഞ മനുഷ്യര് ഈ രീതിയിൽ ജീവിച്ചു എന്നൊക്കെ നമ്മൾ ആ ഒരു യാഥാർത്ഥ്യമൊക്കെ തിരിച്ചറിയുമ്പോൾ കുറെയൊക്കെ നമുക്കും ഈ ഒരു ചിന്തയും ഈ വീക്ഷണവും ഒക്കെ നമ്മളെ സ്വാധീനിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. നല്ല ഒരു ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുറന്നും അച്ഛന്റെ സാന്നിധ്യവും നല്ല വാക്കുകളും ഒക്കെ ശുശ്രൂഷയിൽ ഉണ്ടാകണം എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമുക്ക് സുവിശേഷ ഗീതങ്ങളിലെ 187-ാമത്തെ ഗീതം ദൈവം ഭാഗെ അതിന്റെ അകത്ത് ഏതാനും 4-5 പാരഗ്രാഫ് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കരുണാകടലെ ഞാൻ നോക്കും എന്നുള്ള ഗീതത്തിന്റെ സ്റ്റാൻസ് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. 187-ാമത്തെ
ഞങ്ങൾക്ക് കാണപ്പെടുവാൻ, ഞങ്ങൾക്ക് പരിചയപ്പെടുവാൻ ദൈവം ഇടയാക്കിയല്ലോ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും തിക്തമായ അനുഭവങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ലൗകികരാകുന്നതിനാൽ, ഞങ്ങൾ ലോകത്തിന്റെ മോഹങ്ങളെ മാത്രം നോക്കുന്നതിനാൽ ഈ സ്വർഗം തുറന്ന കാഴ്ച പലപ്പോഴും ഞങ്ങൾക്ക് അപ്രത്യക്ഷമാകുന്നു. അങ്ങനെ ഒരു കാഴ്ച ഞങ്ങളുടെ മുമ്പിൽ വീണ്ടും പ്രത്യക്ഷമാക്കുവാൻ ഈ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ സാധ്യമാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനാ വലയത്തിൽ ഞങ്ങൾ ഉൾപ്പെടുന്ന രാജ്യം, ഞങ്ങളെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ, ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്ന ശ്രേഷ്ഠമായ സഭ, സഭയെ അനുഗ്രഹീതമായി നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ബാവാതിരുമേനിയും, അതോടൊപ്പം ഞങ്ങൾക്കു വേണ്ടി അനുഗ്രഹങ്ങളെ പകർന്നു നൽകുന്ന തിരുമേനിമാരും, വൈദികരായ അനുഗ്രഹീതരായ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ വലയത്തിൽ ഇന്നതിൽ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഭവനങ്ങൾ, അവരുൾപ്പെടുന്ന ദേശങ്ങൾ, അവരുടെ ഇടവകകൾ, അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷിക്തന്മാർ എല്ലാവരെയും ദൈവം തമ്പുരാൻ തന്റെ കരങ്ങളാൽ നിറയ്ക്കണമേ. അങ്ങയുടെ പാദപീഠത്തെങ്കിൽ ഒരു ഗുരുവിന്റെ മുഖത്തേക്ക് നോക്കി നന്മകൾ ആസ്വദിപ്പാൻ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഗുരുമുഖത്തു നിന്ന് ലഭിക്കേണ്ടുന്ന പ്രകാശം ധനഹായിൽ പ്രതിഫലിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിലും മുഖത്തും പ്രകാശിപ്പിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, സംഘർഷ പൂരിതമായ നിമിഷങ്ങൾ ലോകത്ത് ഞങ്ങൾക്ക് എന്നും അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും ദൈവദൂതന്റെ ഒരു വലിയ തുരുത്ത്, ദൈവ സന്ദേശങ്ങളുടെ ഒരു മരിപ്പച്ച എല്ലാ ആഴ്ചയും ഞങ്ങൾക്ക് ആരാധനാലയത്തിലും പ്രത്യേകിച്ച് ബുധനാഴ്ച പ്രാർത്ഥനയിലും ലഭ്യമാകുന്നതിനാൽ ഞങ്ങൾ അശക്തരെങ്കിലും ഞങ്ങൾക്ക് ബലപ്പെടുവാൻ ഉള്ള ഒരു വലിയ മുഖാന്തരമായത് തീരുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് വിവിധ കാര്യങ്ങളുമായി ഈ പ്രാർത്ഥനയിൽ അപേക്ഷാപൂർവം കടന്നു വന്നവരെ, പ്രത്യേകിച്ച് ഞങ്ങളേറെ പ്രയാസപ്പെടുന്നത് രോഗശൈലിയിലായിരിക്കുമ്പോഴാണല്ലോ. രോഗം കടന്നു വരുമ്പോൾ നിന്നെ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു, രോഗം കടന്നു പോകുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ നിന്നെ മറക്കുന്നു. സന്തോഷാവസരങ്ങളിൽ പലപ്പോഴും നിന്നെ ഞങ്ങൾ മാറ്റി നിർത്താറുണ്ട്, പക്ഷെ സങ്കടത്തിന്റെ നിമിഷങ്ങളിൽ നിന്നെ ഞങ്ങൾ മുറുകെ പിടിക്കാറുമുണ്ട്. പക്ഷേ എങ്കിലും ഇതിൽ പരാതിയില്ലാതെ പ്രഭാതം മുതൽ പ്രദോഷം വരെ സർവനിമിഷങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നവൻ നീയാകയാൽ അങ്ങയുടെ ദൈവികമായ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ ശക്തിയും കൃപയും നൽകുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെ ദൈവം തമ്പുരാൻ പരിഗണിക്കാതെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും നന്മയെ പ്രതി, ഞങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രതി ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളെ തുടർന്ന് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. അപ്രകാരം രോഗശൈലിയിൽ നിന്നോട് ചേർന്ന് നിന്റെ കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ധാരാളം പേർ ഞങ്ങളിവിടെ പേര് പറഞ്ഞു. കർത്താവെ, പേര് പറഞ്ഞവരെയും പേര് പറയാൻ ചിലപ്പോൾ ഞങ്ങൾ വിസ്മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെയും അങ്ങയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ച് ആണിപ്പാടുള്ള കരം നീട്ടി അവരെ തൊട്ട് സൗഖ്യപ്പെടുത്തി ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങളിലേക്ക് വീണ്ടും കടന്നു വരുവാൻ അവരെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ മൂലം പ്രതിസന്ധിയിലും പ്രയാസത്തിലും ആയിരിക്കുന്ന കുടുംബാംഗങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഇന്നതിൽ സാന്നിധ്യം കൊണ്ട് വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും വിവിധ പ്രദേശങ്ങളിലും ആയിരുന്നു കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുകയും ഈ കൃപയുടെ അനുഗ്രഹീതമായ സൂര്യരശ്മികൾ അവരുടെ ഹൃദയത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുകയും ചെയ്ത എല്ലാ കുടുംബങ്ങളെയും ദൈവം വാഴ്ത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. നന്മയുടെ വക്താക്കളായി, നീതിബോധമുള്ളവരായി, പരിശുദ്ധാത്മ നിറവിൽ ജീവിപ്പാനിടയാക്കണമേ. ഞങ്ങളുടെ എല്ലാ ദേവാലയങ്ങളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ആശീർവദിക്കണമേ. വീണ്ടും വരുന്ന ബുധനാഴ്ച ഞങ്ങൾക്ക് ഇപ്രകാരം കണ്ടുമുട്ടുവാൻ എല്ലാവരെയും ആരോഗ്യത്തോടെ ആയുസ്സോടെ പരിപാലിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. പാറയ്ക്കുമോർ പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്ര നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധാവാസവും ദൈവമേ അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ മേലും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അല്പമായി അധികമായി ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹീതമായ തിരുവചനം പകർന്ന് ധന്യവാദ്യം പ്രിയപ്പെട്ട അച്ഛന്റെ മേലും എല്ലാ ശുശ്രൂഷകളുടെ മേലും
അതുപോലെ ജാനുവരിക്കുന്നതിലെ പ്രിയപ്പെട്ടവരുടെ മേലും പ്രത്യേകിച്ച് നമ്മുടെ രോഗികളായി പേരോർന്ന് പ്രാർത്ഥിച്ചവരും നമ്മുടെ മനസ്സിൽ അനേക രോഗികളായിട്ട് നിലനിൽക്കുന്നവരും എല്ലാവരുടെ മേലും സകല വാങ്ങിപ്പോരുടെ ആപ്പാക്കളുടെ മേലും എപ്പോഴത്തേക്കുണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ.
അനുഗ്രഹീതമായ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരും ഉള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ബിജോയിൽ, അതുപോലെ തന്നെ ബൈബിൾ വായിച്ച ചുളിയാൻ്റി, അഡ്മിനിസ്ട്രേറ്റീവ് ചോദനയുള്ള പ്രിയപ്പെട്ട എല്ലാവരും ഉള്ള നന്ദി അറിയിക്കുന്നു. സാന്നിധ്യം കൂടെ നിറച്ച പ്രിയപ്പെട്ട ഐസകച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ഉറക്കുകയും പ്രാർത്ഥനാപൂർവ്വം സ്നേഹം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.